ആറാമത്തെ ചോദ്യം, ബുദ്ധിക്കും യുക്തിക്കും ഇസ്ലാം നൽകുന്ന സ്ഥാനം എന്താണ്? മതനിഷേധികളുടെ അടുക്കൽ ബുദ്ധിക്കും യുക്തിക്കുമുള്ള സ്ഥാനമെന്താണ്? ആരാണ് യഥാർത്ഥത്തിൽ യുക്തിവാദി?
സഹോദരങ്ങളെ, മതനിഷേധികൾ സ്വയം എടുത്തണിഞ്ഞ പേരാണ് യുക്തിവാദികളെന്ന്. അവർക്ക് ഏറ്റവും യോജിക്കാത്ത പേരതാണ്. യുക്തി എന്നത്, ബുദ്ധി എന്നത്, അതിന് ഇസ്ലാം നൽകിയ സ്ഥാനം എന്താണ്? മതനിഷേധികൾ നൽകുന്ന സ്ഥാനം എന്താണ്? ഇതുവരെ ഞാൻ ആവർത്തിച്ചു വന്നതുപോലെ മതനിഷേധവും ഇസ്ലാമും വേർതിരിയുന്ന, അതിനെ രണ്ടിനെയും വേർതിരിച്ചു നിർത്തുന്ന വളരെ പ്രധാനപ്പെട്ട അടിത്തറകൾ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ കാണാൻ സാധിക്കും. നിഷേധികളെ സംബന്ധിച്ചിടത്തോളം, യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം, ബുദ്ധിയാണ് അവരുടെ അവസാന വാക്ക്. അത് ചിലപ്പോൾ അവനവന്റെ ബുദ്ധിയായിരിക്കാം, അതല്ലെങ്കിൽ മറ്റൊരുത്തന്റെ ബുദ്ധിയായിരിക്കാം. അതുകൊണ്ടാണ് മുസ്ലിം പണ്ഡിതന്മാർ, ഉലമാക്കൾ, അവർ പറഞ്ഞു, യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം, മതനിഷേധിയെ സംബന്ധിച്ചിടത്തോളം, അവൻ നിർമ്മിച്ചുണ്ടാക്കിയ ഒരു വിഗ്രഹത്തിന് മുൻപിൽ അവൻ ആരാധനകളുമായി കൂടിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവന്റെ വിഗ്രഹം യഥാർത്ഥത്തിൽ അവന്റെ ബുദ്ധിയാണ്. ആ ബുദ്ധി അവനോട് എന്തു പറയുന്നോ അതവനനുസരിക്കും. അതല്ലെങ്കിൽ അവനെപ്പോലെ അബദ്ധങ്ങൾ പിണയാവുന്ന മറ്റൊരുത്തന്റെ ബുദ്ധിയാണ്. ഒരു ജ്യോത്സ്യന്റെ അരികിൽ പോയി അയാൾ പറയുന്നതെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങുന്നവൻ അന്ധവിശ്വാസി എന്ന് നീ വിളിക്കുമെങ്കിൽ, ഏതോ ചില പുസ്തകങ്ങൾ മാത്രം വായിച്ചറിഞ്ഞ ഒരുത്തന്റെ വാക്കുകൾ നീ തൊണ്ട തൊടാതെ വിഴുങ്ങുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നീ ബുദ്ധിമാനാകുന്നത്? മാത്രമല്ല, സുബ്ഹാനല്ലാഹ്, അത്ഭുതകരമായ കാര്യങ്ങളിലൊന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ലോകങ്ങളുടെ സ്രഷ്ടാവായ അള്ളാഹുവിനുള്ള അടിമത്തം ഒരാൾ നിഷേധിക്കുന്നത് എത്രമാത്രം വർദ്ധിക്കുന്നോ അത്രമാത്രം അവൻ മറ്റുള്ളവയുടെ അടിമയായിക്കൊണ്ടേയിരിക്കും. എത്രമാത്രം ഒരാൾ അള്ളാഹുവിന്റെ അടിമത്തം, അള്ളാഹുവിന്റെ ദാസനാണ് ഞാൻ എന്ന കാര്യം നിഷേധിക്കുന്നോ അത്രമാത്രം അവൻ മറ്റുള്ളവർക്ക് മുൻപിൽ അടിമയായിക്കൊണ്ടിരിക്കും. ഫിറഔനിന്റെ ചരിത്രം നിങ്ങൾക്കറിയാം. ഏറ്റവും വലിയ നിഷേധി ഫിറഔനാണ്. അവന്റെ ചരിത്രത്തിൽ പറയപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, അവൻ പറഞ്ഞത്, പുറത്തേക്ക് അവൻ പറഞ്ഞത്, പ്രസംഗിച്ചത്, ഞാൻ കണ്ടില്ലേ, ഞാനാണ് നിങ്ങളുടെ റബ്ബ് എന്നാണ്, ഞാനാണ് നിങ്ങളുടെ രക്ഷിതാവ് എന്നാണ്, ഞാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർഗം കാണിച്ചു നൽകുന്നു എന്നാണ് ഫിറഔൻ വാദിച്ചത്. പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകളുടെ വിശദീകരണത്തിൽ അവർ പറഞ്ഞു, ഫിറഔൻ അവൻ ആരാധിച്ചിരുന്ന ചില ആരാധ്യ വസ്തുക്കൾ അവനുണ്ടായിരുന്നു. ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അവരിൽ ചിലർ പറഞ്ഞു, അവൻ ഇരുട്ടുകളിൽ ആരാധിച്ചിരുന്നത് എലിയെയായിരുന്നു, എലിന്റെ മുന്നിൽ. അതുകൊണ്ടാണ് മതനിഷേധം എവിടെയെല്ലാം ശക്തി പ്രാപിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം മറ്റൊരിടത്തും കാണാത്ത രൂപത്തിലുള്ള വ്യക്തിപൂജ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോഴത്തെ യുക്തിവാദികളെ കാര്യം തന്നെ എടുത്തു നോക്കൂ. ഇപ്പോൾ മതനിഷേധികൾ വലിയ യുക്തിയുടെ ആളുകളാണെന്ന് പറഞ്ഞ് പരസ്യം ചെയ്ത് പരിപാടി നടത്തുന്ന സോഫ്റ്റ്വെയർ മാറ്റാൻ പറഞ്ഞ് നടത്തുന്ന സോഫ്റ്റ്വെയറിന്റെ പരസ്യങ്ങൾ നോക്കൂ നിങ്ങൾ. ഒരുത്തൻ പല്ലിളിച്ച് നിൽക്കുന്ന ഫോട്ടോ ഉണ്ടാകും, അതിന് ഒരുത്തിന്റെ തല കുറച്ച് വലുതായിരിക്കും, അതാണ് കൂട്ടത്തിലെ വലിയ ദൈവം. പിന്നെ ഉള്ളത് ഉപദൈവങ്ങളാണ്. എന്തേ തലക്ക് ഓരോന്നിനും വ്യത്യാസം? എന്തേ നിങ്ങൾ ഓരോരുത്തരുടെയും ഫോട്ടോയിൽ തലക്കൊരു വ്യത്യാസം കൊടുത്തത്? ഒരുത്തൻ ഉയർന്ന ദൈവമാണ്, ഒരുത്തൻ താഴെയുള്ളതാണ്. എന്തിനധികം ഏതൊരു മുസ്ലിമിനോട് ചോദിക്കുക, അവന് വളരെ പ്രിയങ്കരനായ അവന്റെ പിതാവിന്റെയോ മാതാവിന്റെയോ ഒരു ഫോട്ടോ വീട്ടിൽ കൊണ്ടുപോയി തൂക്കുക എന്നത് അവൻ ചെയ്യില്ല. അവൻ എത്ര വലിയ ഉപകാരങ്ങൾ ചെയ്ത സൃഷ്ടികളാകട്ടെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ നിങ്ങൾ, ജീവനേക്കാൾ സഹാബികൾ സ്നേഹിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചിത്രമുണ്ടോ? ഒരു വിഗ്രഹമുണ്ടോ? ഇല്ല. പക്ഷേ മതനിഷേധികൾ എറണാകുളത്ത് മറ്റേ പരിപാടി നടത്തി, പരിപാടി നടത്തി 5000 രൂപ, ചില്ലറ പൈസയും കൂടില്ല, 5000 രൂപയ്ക്ക് എന്താ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്? കൂട്ടത്തിലെ വലിയ ദൈവത്തിന്റെ ചിത്രം കിട്ടും, വീട്ടിൽ കൊണ്ടുവച്ചാൽ ഐശ്വര്യം കിട്ടിയിരിക്കും. വ്യക്തിപൂജ നടത്തിയത് നിങ്ങൾ നോക്കൂ, നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഭരണമുണ്ടായ നാടുകൾ നോക്കൂ, എന്തു പറഞ്ഞിട്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ ഭരണത്തിൽ കയറിയത്? ഇതാ ഞങ്ങൾ ദൈവത്തെ കൊലപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഭരണത്തിൽ കയറിയ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ഓരോ റോഡുകളിലും, റോഡായ റോഡുകളിലും ഓരോ നാട്ടിലെയും ഭരണാധികാരികളുടെ വലിയ വലിയ പ്രതിമകൾ, എന്തിനത്? നിറച്ചു പ്രതിമകളാണ്, നിറയെ പ്രതിമകൾ. ആ രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിക്കുന്ന ഘട്ടത്തിൽ ഈ പ്രതിമകൾ തട്ടി താഴെയിട്ടുകൊണ്ടാണ് ജനങ്ങൾ ഇവരുടെ അടിച്ചമർത്തലുകളിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഞാൻ പറഞ്ഞു വന്നത് യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദൈവം ബുദ്ധിയാണ്, എന്നാൽ ബുദ്ധിയാകട്ടെ ദുർബലമാണ്. മനുഷ്യന്റെ ബുദ്ധി എന്ന് പറയുന്നത് അതിന് നൽകപ്പെടേണ്ട സ്ഥാനമേ അതിന് നൽകാൻ പാടുള്ളൂ. അതിനപ്പുറത്തേക്ക് ബുദ്ധിക്കൊരാൾ സ്ഥാനം നൽകിയാൽ അവൻ ബുദ്ധിയുള്ളവനല്ല. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞ മനോഹരമായ വാക്കുകളിലൊന്നാണ്, നിന്റെ ബുദ്ധിക്ക് മനസ്സിലാകാത്തതെല്ലാം നീ തള്ളുന്നുണ്ട് എങ്കിൽ നീ ബുദ്ധിമാനല്ല. കേട്ടുകഴിഞ്ഞാൽ ചില ആൾക്ക് നിന്റെ ബുദ്ധിക്ക് മനസ്സിലാകാത്തതെല്ലാം നീ തള്ളുന്നു എങ്കിൽ നീ ബുദ്ധിമാനല്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു 100 വർഷം മുൻപ് അല്ലെങ്കിൽ 200 വർഷം മുൻപ് ഒരാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയും, ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് പറയാൻ, ഇതാ നമുക്ക് ഇന്ത്യയിലിരുന്നുകൊണ്ട് തൽസമയം അമേരിക്കയിലുള്ള ഒരാളുമായി സംസാരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ജനങ്ങൾ പറയും എനിക്കത് തലക്കത്ത് കുഴപ്പമുണ്ട് എന്ന് പറയും. മനുഷ്യരുടെ ബുദ്ധി ആ സന്ദർഭത്തിൽ അവർ എത്തിപ്പിടിച്ച വളർച്ച അങ്ങനെ ഒരു കാര്യം ചിന്തിക്കാൻ പോലും പര്യാപ്തമായ അവസ്ഥയിലായിരുന്നില്ല. മനുഷ്യന്റെ ബുദ്ധിയുടെ പരിമിതിയാണ്. ഇന്നോ ഇന്നത് നിഷേധിക്കുന്നവനാണ് അങ്ങനൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ആളുകൾ പറയും എനിക്ക് വിവരമില്ല എന്ന് പറയും. നോക്കൂ നിങ്ങൾ കാര്യങ്ങൾ മാറി മറിഞ്ഞു നോക്കൂ നിങ്ങൾ. ഒരു 100 കൊല്ലം മുൻപ് ഭ്രാന്തായി പറയപ്പെടേണ്ടിയിരുന്ന കാര്യങ്ങൾ ഒരു 100 വർഷങ്ങൾക്കിപ്പുറം സാധാരണമായ കാര്യമാണ്. മനുഷ്യന്റെ ബുദ്ധി അവന് ലഭിച്ച അറിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അതുതന്നെയും നമ്മുടെ എല്ലാവരുടെയും ബുദ്ധി ഒരുപോലെയല്ല. ബുദ്ധി കൂടിയവരുണ്ട്, കുറഞ്ഞവരുണ്ട്. സ്കൂൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളിൽ പലർക്കും ചിലപ്പോൾ പ്രയാസകരമായ വിഷയങ്ങൾ ഉണ്ടായിരിക്കും. ചില ആളുകൾക്ക് ബയോളജി മനസ്സിലാവുന്നില്ല, ചില ആൾക്ക് കെമിസ്ട്രി മനസ്സിലാകുന്നില്ല, ചില ആളുകൾക്ക് ഫിസിക്സ് മനസ്സിലാകുന്നില്ല. നിന്റെ ബുദ്ധിക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളത് കൊണ്ട് ഫിസിക്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിന്റെ ബുദ്ധി കുറവാണെന്നല്ലാതെ. എന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഫിസിക്സ് പൊട്ടസ്ഥലമാണെന്ന് ഒരാൾ പറഞ്ഞാൽ അവന്റെ അവസ്ഥ എന്താണ്? ബുദ്ധിക്ക് താങ്ങാൻ കഴിയുന്നതുകൊണ്ട് താങ്ങാൻ കഴിയാത്തതുകൊണ്ട്. ബുദ്ധിക്ക് അതിന് നൽകേണ്ടതിനപ്പുറത്തേക്കുള്ള സ്ഥാനം നൽകുന്നത് അതിനെ വിഗ്രഹവൽക്കരിക്കുന്നത് മതനിഷേധികൾക്ക് സംഭവിച്ച ഏറ്റവും വലിയ അബദ്ധമാണ്. എന്താണ് ഇതിന്റെ ഫലം? എന്താണ് ഇതിന്റെ ഫലം? ഞാൻ അധികമൊന്നും പറയുന്നില്ല. ഇപ്പോൾ ഏറ്റവും നിലനിൽക്കുന്ന വിഷയങ്ങൾ, ഇപ്പോൾ ഏറ്റവും പ്രകടമായി നിൽക്കുന്ന വിഷയങ്ങളിൽ നമ്മുടെ വീടുകളിലേക്ക് എത്തിപ്പിടിക്കുമോ എന്ന് നമ്മൾ പേടിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ ഒന്നാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ സംരക്ഷിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന, പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ആധുനിക ലൈംഗികതയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ. ഓരോ ദിവസവും എല്ലുമ തുടങ്ങി, ജി തുടങ്ങി, ബി തുടങ്ങി, എത്ര അക്ഷരമുണ്ട്, എത്രയോ ഉണ്ട്. ഈ പറഞ്ഞതെല്ലാം, ഈ പറഞ്ഞ ലൈംഗികതയുടെ ഏത് അതിർവരമ്പുകളും അവിടെയൊന്നും ഇത് അവസാനിക്കാൻ പാടില്ല. ലൈംഗികത തുറന്നിടപ്പെടേണ്ടതാണ്. അതാണ് പുരോഗമന സമൂഹത്തിന് അനുയോജ്യമായത്. വലിയ വായിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 കൊല്ലം മുൻപ് ലിപ്സ്റ്റിക് തേച്ച് നടക്കുന്ന ഒരു മനുഷ്യനെ നോക്കി ഹിജഡ എന്ന് വിളിച്ചവൻ 5 കൊല്ലങ്ങൾക്ക് ഇപ്പുറം വന്ന് പറയാം ആദരിക്കപ്പെടേണ്ട, ബഹുമാനിക്കപ്പെടേണ്ട. 5 കൊല്ലം, 10 കൊല്ലം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ബാധിച്ചുകൊണ്ട് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ട്രാൻസ്ജെൻഡറുകൾ, ശരീരത്തിൽ പ്രശ്നങ്ങളുള്ളവർ, അവർക്ക് ഇസ്ലാം നൽകിയ പരിഹാരങ്ങളുണ്ട്, അവർക്ക് നൽകിയ പരിഗണനകളുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ ഇസ്ലാം പരിഗണിച്ച രൂപമുണ്ട്. ഞാനത് വിശദീകരിക്കുന്നില്ല. പക്ഷെ നോക്കൂ, നിങ്ങൾ കാര്യങ്ങളാകെ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കുമ്പോൾ ആകെ മാറി പറയുകയാണ്, എന്താണ് ഇതുകൊണ്ട് സംഭവിക്കുന്നത്, എന്താണ് ഇതുകൊണ്ട് സംഭവിക്കുന്നത്? സഹോദരങ്ങളെ, ഈ പറഞ്ഞ മതനിഷേധികളുടെ, നാസ്തികരുടെ, വൃത്തികെട്ട ചിന്താഗതികൾ പേറുന്നവരുടെ ഗിനിപ്പന്നികളായി നമ്മുടെ കുഞ്ഞുങ്ങൾ മാറ്റപ്പെടുക എന്നതാണ് ഇതിന്റെ ഫലം. ഈ പറയുന്ന LGBTQ എന്ന് പറയുന്നത്, ഈ പറയുന്ന ലസ്ബിയൻ ബന്ധങ്ങൾ, സ്വർഗ ലൈംഗികതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇവരിത് പരീക്ഷണത്തിന്റെ ഘട്ടത്തിലാണ്. ആരാണ്, ആരുടെ മേലാണ് പരീക്ഷിക്കുന്നത്? നമ്മുടെ കുട്ടികളുടെ മേലാണ്, നമ്മുടെ മക്കളുടെ മേലാണ്. നിന്റെ ചീഞ്ഞ ബുദ്ധി പരീക്ഷിക്കാനുള്ള ഗിനിപ്പന്നികളല്ല നമ്മുടെ മക്കൾ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും മൂല്യതപ്പെട്ട, അവന്റെ ഏറ്റവും വിലപ്പെട്ട സമ്പത്ത് അവന്റെ മക്കളാണ്. അവനെ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ സഹിക്കും, ഈ മക്കളെ പറഞ്ഞാൽ, മക്കളുടെ നേർക്ക് കൈയെടുത്താൽ കാര്യം പറയാൻ. നിന്നെ ബാധിക്കുന്ന പ്രശ്നത്തിൽ അവസാനിക്കുന്നില്ല അത്. മക്കൾ എന്നത് നമ്മുടെ ഏറ്റവും വലിയ വികാരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമയെ കുറിച്ച് പറഞ്ഞതുപോലെ, എന്റെ കരളിന്റെ കഷ്ണമാണ്. നിന്റെ ബുദ്ധിക്കനുസരിച്ച് നീ പരീക്ഷിക്കുകയും മക്കളുടെ മേൽ. എന്നിട്ട് ആളുകൾ ഇന്ന് എവിടെയാണ് എത്തിപ്പെട്ടത്? ചെറിയ പ്രായത്തിൽ 13 വയസ്സുള്ള കുട്ടികൾ, ആൺകുട്ടിക്ക് തോന്നാൻ ഞാൻ പെൺകുട്ടിയാണ്, അപ്പൊ അവന്റെ ജനനേന്ദ്രിയം മുറിച്ചു മാറ്റാൻ പരീക്ഷിക്കും. ഈ കുട്ടികൾക്ക് ഇത് തിരിച്ചു മാറ്റാൻ പറ്റുമോ? എന്നെങ്കിലും ഒരിക്കലും ഇത് മിസ്റ്റേക്ക് ആയിരുന്നു എന്ന് തോന്നിയാൽ തിരിച്ചു പോകാൻ പറ്റുമോ? ഇതേ ആളുകൾ തന്നെ 18 വയസ്സ് തികയാതെ മതം പഠിപ്പിക്കാൻ പാടില്ല. കുട്ടികൾ, അവർക്ക് പ്രായപൂർത്തി എത്തട്ടെ, 18 വയസ്സാവട്ടെ, വോട്ട് ചെയ്യാൻ അവകാശം വരട്ടെ, എന്നിട്ട് മതത്തിൽ എന്താ പഠിപ്പിക്കുന്നത്? നീ ദാനം ചെയ്യണം, പാവപ്പെട്ടവരെ സഹായിക്കണം, ജനം നിസ്കരിക്കണം, ഇതാണ് പഠിപ്പിക്കാൻ പാടില്ലാത്തത്. എന്നിട്ട് നീ ഇനി 13 വയസ്സുള്ള കുട്ടിയെ കൊണ്ട് തീരുമാനം പഠിപ്പിക്കാൻ പോകുന്ന കാര്യം എന്താണ്? നിന്റെ ശരീരത്തിലെ ഒരു അവയവം മുറിച്ചു മാറ്റണം എന്നതാണ്. അതിനുള്ള ഒരു ന്യായം എന്താ? എനിക്ക് തോന്നുന്നു ഞാൻ പെണ്ണാണെന്ന്. നിനക്ക് നീ പെണ്ണാണെന്ന് തോന്നിയാൽ നിന്റെ ജനനേന്ദ്രിയം മുറിച്ചു മാറ്റണം. എനിക്ക് തോന്നാൻ എനിക്ക് 2 കൈയില്ല, 1 കൈയുള്ളൂ. നിങ്ങൾ 1 കൈ മുറിച്ചു തരുമോ? ഈ പറയുന്ന ജനനേന്ദ്രിയം മുറിച്ചു കൊടുക്കുന്ന ഏതെങ്കിലും ഡോക്ടർമാർ, എനിക്ക് 2 കൈയില്ല എന്നാണ് തോന്നുന്നത്, ഞാൻ 1 കൈയനാണെന്ന് എനിക്ക് തോന്നുന്നു, നിങ്ങൾ എന്റെ കൈ മുറിച്ചു തരൂ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡോക്ടർ, നിന്റെ ഫീലിംഗ്സ് അല്ലേ, ഞാൻ എങ്ങനെ അതിനെ പരിഗണിക്കാതിരിക്കും? ഇപ്പൊ ഫീലിംഗ്സ് ആണ്, വികാരങ്ങളെ വ്രണപ്പെടുത്താൻ പാടില്ല. അവന് വികാരമല്ലേ, ആണ് പെണ്ണാണെന്ന് തോന്നിയാൽ ഉടനടി മാറ്റാം. എനിക്ക് തോന്നി വികലാംഗനാ തോന്നിയാൽ എന്റെ കാല് മുറിച്ചു മാറ്റിയാൽ? ഞാൻ തലയില്ലാത്ത ജീവിയാണെന്നാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. എന്റെ തല വെട്ടിത്തരൂ എന്ന് പറഞ്ഞ് തല വെട്ടിക്കൊടുക്കുമോ? വെട്ടാനിങ്ങ് എന്തൊക്കെ അവയവങ്ങളുണ്ട് ശരീരത്തിൽ? നോക്കൂ, നിന്റെ ബുദ്ധി കൊണ്ട് മനുഷ്യർ കാര്യങ്ങൾ മാറ്റിമറിക്കാൻ തുടങ്ങിയാൽ മനുഷ്യർ നശിച്ചു പോകും, തകർന്നു പോകും. നോക്കൂ, ഈ പറയുന്ന സ്വർഗ ലൈംഗികത എന്ന് പറയുന്നത് പുതിയ കാര്യമാണോ? പ്രായമുള്ളവരെ സംസാരം കേൾക്കുന്നില്ലേ? 1970s, 1960s ഈ നാട്ടിൽ കൊണ്ടുവന്ന് ജനങ്ങൾക്കിടയിലേക്ക് ഇറക്കിവിട്ട് HIV എന്ന് പറയുന്ന, എയ്ഡ്സ് എന്ന് പറയുന്ന സ്വർഗ ലൈംഗികതയിലൂടെ കടന്നുകൂടിയ മനുഷ്യ സമൂഹത്തെ ബാധിച്ച ഈ രോഗം, അതിനെ ഇപ്പോഴും പടികടച്ച് പുറത്തേക്ക് കളയാൻ ഇപ്പോഴും മനുഷ്യർക്ക് സാധിക്കുന്നില്ല. എന്റെ ബുദ്ധി കൊണ്ടുണ്ടായ ഫലമാണിത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ബുദ്ധിക്ക് അതിന്റെ സ്ഥാനം നൽകിയിട്ടില്ലെങ്കിൽ ഇത് പ്രശ്നമുണ്ടാക്കും. മനുഷ്യരുടെ, നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിച്ചുണ്ടാക്കി എന്തെല്ലാം കാര്യങ്ങൾ അടുത്ത നിമിഷം നമുക്ക് തോന്നലുണ്ട് ശരിയായി പോയില്ല. അതുകൊണ്ട് ഇസ്ലാം, ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം ബുദ്ധിക്ക് യാതൊരു പരിഗണനയും ഇല്ല എന്നല്ല. ഇസ്ലാം ബുദ്ധിയെ അതിന്റെ സ്ഥാനത്ത് വെക്കുകയാണ് ചെയ്തത്. ബുദ്ധി നിനക്ക് അടിത്തറകൾ മനസ്സിലാക്കാൻ സഹായിക്കുന്ന വഴികാട്ടിയാണ്. പക്ഷേ ഓരോ വിശദാംശങ്ങളിലും, ഓരോ വിഷയങ്ങളിലും അവയുടെ വിശദാംശങ്ങൾ മനസ്സിലാക്കാൻ നിന്റെ ബുദ്ധി ചിലപ്പോൾ പര്യാപ്തമല്ല. ഞാൻ ഉദാഹരണം പറയാം. നിനക്കൊരു രോഗം വന്നു, രോഗം വന്നാൽ നീ മുന്നിലിരിക്കുന്ന ഏതെങ്കിലും ഒരാളുടെ പോയി മരുന്ന് ചോദിക്കുമോ?
ഇല്ല.
നിന്റെ ബുദ്ധി നിന്നോട് പറയുന്നുണ്ട്, ശരീരത്തെക്കുറിച്ച് പഠിച്ചറിഞ്ഞ അതിനെക്കുറിച്ച് വിവരമുള്ള ഒരു വൈദ്യന്റെ അരികിൽ, ഒരു ഡോക്ടറുടെ അരികിൽ ചെല്ലണം. നിന്റെ ബുദ്ധി പറയുന്ന കാര്യമാണ്. ആണല്ലോ, ബുദ്ധിയാണ് നിന്നോട് പറയുന്നത്. കണ്ട അത് ഇതും പറഞ്ഞിട്ട് മരുന്ന് വാങ്ങിച്ച് കഴിക്കരുത്. ഡോക്ടർ അടുത്ത് പോകണം, ചോദിക്കണം എന്താണ് അസുഖം എന്ന് നോക്കണം. ഇതൊക്കെ കണ്ടെത്തിയതിന് ശേഷം മരുന്ന് കഴിക്കണം. ഇത് നിന്നോട് നിന്റെ ബുദ്ധി പറയുന്ന കാര്യമാണ്. നീ ഡോക്ടറുടെ അരികിൽ ചെന്നു, ഡോക്ടർ പറയാണ് നീ ഇന്ന മരുന്ന് രാവിലെ കഴിക്കണം, ഉച്ചയ്ക്ക് കഴിക്കുന്ന മരുന്ന് ഭക്ഷണത്തിന് ശേഷമാകണം, രാത്രി കഴിക്കുന്ന മരുന്ന് ഭക്ഷണത്തിന് മുൻപാകണം, ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു. നീ ചോദിക്കണം എന്താ ഡോക്ടർ രാവിലെ ഭക്ഷണത്തിന് മുമ്പ് തന്നെ കഴിക്കണം, അതെനിക്ക് മനസ്സിലായില്ല. വൈകുന്നേരം കഴിച്ചാൽ എന്താ പ്രശ്നം, ഉച്ചയ്ക്ക് തന്നെ കഴിക്കണം എന്താ നിർബന്ധം, എന്തിനാ നിങ്ങളിങ്ങനെ ശാഠ്യം പിടിക്കുന്നത്? ബുദ്ധിപരമായി എനിക്ക് ഓരോന്നും മനസ്സിലാക്കി തരൂ. ഇതിന്റെ കെമിസ്ട്രി എന്താണ്? ഇത് ശരീരത്തിൽ പോകുമ്പോൾ പ്രവർത്തിക്കുന്ന രൂപം എന്ത്? ആരും ചോദിക്കല്ലോ. ഇല്ല, ഒരാളും ചോദിക്കൂല. ചോദിക്കുകയാണെങ്കിൽ അവനോട് പറയും നീ ഇവിടെയല്ല കാണിക്കേണ്ടത്, മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ്. കാരണം മനുഷ്യന്റെ ബുദ്ധി അവന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നിന്റെ അടിസ്ഥാനപരമായ വഴികാട്ടിയാണ് നിന്റെ ബുദ്ധി. വിശദാംശങ്ങളിൽ നിന്നേക്കാൾ വിവരമുള്ളവനെ വിശ്വസിക്കുക എന്നതാണ് ബുദ്ധി. വിശദാംശങ്ങളിൽ നിന്നേക്കാൾ അറിവുള്ളവനെ, ഒരു കാര്യം പഠിച്ച ആള് എഞ്ചിനീയർ വീടുണ്ടാക്കുമ്പോ അയാളുടെ ബുദ്ധിയാണ്, ബുദ്ധി കൊണ്ടാണ് നമ്മൾ അയാളുടെ അരികിലെത്തിയത്. ഓരോ വിശദാംശങ്ങളും എഞ്ചിനീയറോട് നീ ചോദിക്കുക, എന്തേ ഒരു 10 നില കെട്ടിടുണ്ടാക്കിയാൽ ഈ തറന്റെ മേലെ താങ്ങൂലേ എന്ന് ചോദിച്ചാൽ എനിക്കതിപ്പോൾ വിശദീകരിച്ചു തരണം, ബുദ്ധിപരമായ വിശദീകരണം എന്ന്. വിവരമില്ലാത്തവരാണ് അങ്ങനെ സംസാരിക്കുക. ഇതേ കാര്യം തന്നെയാണ് ഇസ്ലാം പറഞ്ഞത്. നിങ്ങളുടെ ബുദ്ധി മുഴുവൻ ഉപയോഗപ്പെടുത്തുക, ഇസ്ലാം സത്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഞാൻ ഉറപ്പു പറയുന്നു, ഉറപ്പു പറയുന്നു, ഉറപ്പു പറയുന്നു. ഓരോ മനുഷ്യനോടും ഞാൻ ഉറപ്പു പറയുന്നു, സത്യസന്ധമായ മനസ്സോടുകൂടി നിന്റെ ബുദ്ധിയോടുകൂടി നീ സമീപിക്കുക, വിശുദ്ധ ഖുർആൻ നിനക്ക് ബോധ്യപ്പെടുത്തി നൽകും ഇസ്ലാം സത്യമാണ്. ഇത് ആകാശ ഭൂമികളെ പടച്ച റബ്ബിൽ നിന്നുള്ളതാണ്. നിന്റെ ബുദ്ധി നിനക്കത് ബോധ്യപ്പെടുത്തി തരും. ഒരു തെളിവല്ല, രണ്ട് തെളിവല്ല, 10 100 ആയിരക്കണക്കിന് തെളിവുകൾ നിനക്ക് മുൻപിൽ പറഞ്ഞു നൽകാൻ സാധിക്കും. ഇസ്ലാം സത്യമാണ് എന്ന് നിന്റെ ബുദ്ധി നിനക്ക് വിശദീകരിച്ചു തരും, നിനക്കത് വ്യക്തമായി ബോധ്യപ്പെടുത്തി തരും, സംശയം ബാക്കി നിർത്താതെ. അതുകൊണ്ടാണ് അള്ളാഹു ഖുർആനിൽ, നോക്കൂ, നിങ്ങൾ അന്ധവിശ്വാസങ്ങളിൽ ജീവിച്ച ഒരു സമൂഹത്തിന് മുൻപിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നില്ലേ? ഇന്ന ഫീ ദാലിക ലായാത്തിൻ ലിഖൗമിൻ യഅഖിലൂൻ, ബുദ്ധിയുള്ള ആളുകൾക്ക് ഈ പറയുന്നതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. ഫഅതബിറു യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ നിങ്ങൾ ഗുണപാഠം ഉൾക്കൊള്ളുക. എത്ര തവണയാണ് ബുദ്ധിയെക്കുറിച്ച് അല്ലാഹു പറഞ്ഞത്? പക്ഷേ ബുദ്ധി നിനക്ക് ഏതാണ് സത്യമെന്ന് ബോധ്യപ്പെടുത്തി നൽകിയാൽ, സർവ്വതുമറിയുന്നവനായ, സർവ്വതിനെയും സൃഷ്ടിച്ചവനായ സ്രഷ്ടാവിന്റെ വചനങ്ങളാണ് വിശുദ്ധ ഖുർആനിലുള്ളത് എന്ന് നിന്റെ ബുദ്ധി നിന്നെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ, പിന്നീട് നിന്റെ ബുദ്ധിക്ക് അവ്യക്തത തോന്നുന്ന കാര്യങ്ങളിൽ ആ സ്രഷ്ടാവിന്റെ വാക്കുകൾ വിശ്വസിക്കുക എന്നതാണ് ബുദ്ധി. ഡോക്ടറുടെ വാക്കിനെ വിശ്വസിക്കുന്നത് പോലെ അതിനേക്കാൾ മുകളിലാണ്. ചില ഇബ്നു ഖയ്യിം റഹിമഹുള്ളാ അദ്ദേഹം പറഞ്ഞു, ഡോക്ടറുടെ മുന്നിൽ പോയിരിക്കുന്നവൻ ഡോക്ടറുടെ കുറിപ്പടിയും വാങ്ങി സമിഅനാ വഅതഅനാ എന്ന് അറബിയിൽ പറ കേട്ടു അനുസരിച്ചു എന്ന് പറഞ്ഞു വരും. പറഞ്ഞ മരുന്നെല്ലാം സമയത്തിൽ തിന്നുന്നു, പറഞ്ഞ ഭക്ഷണം ഒഴിവാക്കുന്നു, ഭയങ്കര ഇഷ്ടമാണ് കോഴി പക്ഷെ തിന്നുന്നില്ല, എന്തേ കാരണം? ഡോക്ടർ പറഞ്ഞതാണ്. എന്തും അനുസരിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു, എന്തുകൊണ്ട്? ഡോക്ടർ പറഞ്ഞതുകൊണ്ട്. എന്നാൽ ഈ ഡോക്ടറുടെ കാര്യം എന്താണ് ചിന്തിക്കുക, നിങ്ങൾ ശരിക്കും ചിന്തിക്കുക. ഡോക്ടറുടെ വാക്ക് പറഞ്ഞവരുടെ ഒക്കെ രോഗം മാറിയിട്ടുണ്ടോ? ഇല്ല. ചിലരുടെ രോഗം മാറിയിട്ടുണ്ട്, ചിലരുടെ രോഗം മാറിയിട്ടില്ല. ഇബ്നു ഖയ്യിം ഉപയോഗിച്ച പദം ഇങ്ങനെയാണ്, അദ്ദേഹം പറഞ്ഞു, ആ ഡോക്ടറുടെ കൈപ്പിഴ കൊണ്ട് കബറിലെത്തിക്കിടക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. എത്രയോ ആൾക്കാർ അയാളെ കൈപ്പിഴ കൊണ്ട് അവിടെ എത്തിയിട്ടുണ്ടാവും. എന്നാൽ പോലും നിന്നേക്കാൾ വിവരമുള്ള ഒരു മനുഷ്യനെ അയാൾക്ക് വിവരമുള്ള കാര്യത്തിൽ പിൻപറ്റുക എന്നത് ബുദ്ധിയാണ് എന്ന് നിന്റെ മനസ്സ് നിന്നോട് പറയുന്നുണ്ട് എങ്കിൽ, ആകാശഭൂമികളെ പടച്ച റബ്ബ് അവൻ പറഞ്ഞത് വിശ്വസിക്കുന്നതിൽ എന്ത് പ്രശ്നമാണുള്ളത്? പറഞ്ഞത് വിശ്വസിക്കുന്നതിൽ ഇസ്ലാം ബുദ്ധി അതിന്റെ സ്ഥാനത്ത് നിർത്തുകയാണ് ചെയ്തത്. അങ്ങനെ ബുദ്ധിയെ അതിന്റെ സ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, വഅശാ അൻ തക്റഹു ഷൈഅൻ വഹുവ ഖൈറുൽ ലക്കും, നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അനിഷ്ടകരമായി തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്, പക്ഷേ അതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഖൈറുണ്ടാകും. നിങ്ങൾ നന്മയാണെന്ന് വിചാരിക്കുന്ന ചിലതിൽ നിങ്ങൾക്ക് ഷറുണ്ടാകും. മനുഷ്യൻ അങ്ങനെയാണ്. അത് പറഞ്ഞു നൽകാൻ സർവ്വതിനെയും കുറിച്ച് അറിയുന്ന അലീമും ബികുല്ലി ഷൈ, എല്ലാം അറിയുന്നവനായ ആകാശഭൂമികളെ പടച്ചവൻ, അവനാണ് പറഞ്ഞു നൽകേണ്ടത്. ബുദ്ധിക്കതിന്റെ സ്ഥാനം നൽകുക എന്നത് ഈ പറഞ്ഞതുകൊണ്ട് തന്നെ ഏറ്റവും ഗൗരവപ്പെട്ടതാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഇത്രയൊക്കെ ബുദ്ധിയാണ് വേണ്ടത്, ബുദ്ധി അങ്ങനെയാണ്, ബുദ്ധി ഇങ്ങനെയാണ്, ബുദ്ധിയില്ല മതവിശ്വാസികൾക്ക്, ബുദ്ധിയില്ല മുസ്ലിങ്ങൾക്ക് എന്ന് പറയുന്ന ആളുകൾ, ബുദ്ധിയെ ഏറ്റവും കൂടുതൽ അപകടത്തിലാക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് മദ്യം. മദ്യം നിഷിദ്ധം, ഇസ്ലാമിൽ മദ്യം നിഷിദ്ധമാക്കപ്പെട്ടതിന്റെ കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അത് ബുദ്ധിയെ മയക്കിക്കിടത്തുന്നു എന്നതാണ്. ഒരു കള്ളു കുടിച്ചവൻ, അതുകൊണ്ടാണ് സല്ലല്ലാഹു പറഞ്ഞു അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, മദ്യം എല്ലാ തിന്മകളുടെയും മാതാവാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, മദ്യം കുടിച്ചാൽ ഒരാൾ എന്തു ചെയ്യും? നല്ല ബുദ്ധിയുള്ള ഒരു ഡോക്ടർ, ശാസ്ത്രജ്ഞൻ കള്ളു കുടിച്ചാൽ എങ്ങനെ ഉണ്ടാവും, നടന്നു പോകുന്നത് എങ്ങനെ? ഒരു സാധാരണ വിവരമുള്ള ഒരു മനുഷ്യനെ പോലെയും കൂടിയല്ല. മനുഷ്യന്റെ ബുദ്ധിയെ തകർക്കുന്ന മദ്യം എത്ര കുടിച്ചിട്ടാണ് നിങ്ങളെല്ലാവരും ഈ കാരണം ഈ പറഞ്ഞ മതവിശ്വാസികളെ ഉപദേശിക്കാൻ വരുന്നത്? കള്ളുകുടിയോടുള്ള നിങ്ങളുടെ സമീപനം എന്താണ്? മദ്യത്തോടുള്ള മതനിഷേധികളുടെ സമീപനം മദ്യമോടെ നിൽക്കട്ടെ, ലഹരിയോടുള്ള സമീപനം എന്താ? കഞ്ചാവ് ഇവിടെ എത്രയും വേഗം ലീഗലൈസ് ചെയ്യണം, നിയമവിധേയമാക്കണം എന്ന് തിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കണം, വലിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിട്ട്. ബുദ്ധിയുടെ ആളുകളാണല്ലോ നിങ്ങൾ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുറേ കുടിച്ചാൽ ലഹരി ബാധിക്കുന്നത് കുറച്ചു കുടിച്ചാലും ഹറാമാണ്. കുറേ കുടിച്ചാൽ നിന്റെ ബുദ്ധിക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റുള്ളൂ, എന്നാലും അത് കുറച്ചുപോലും രുചിക്കുന്നത്, ഒരു തുള്ളി രുചിക്കുന്നത് നിഷിദ്ധമാണ്. ആരാണ് ബുദ്ധിയുടെ ആളുകൾ? ആരാണ് ബുദ്ധിക്ക് വില കൊടുത്തത്? ആരാണ് ബുദ്ധിക്ക് പ്രാധാന്യം നൽകിയത്? കുടിച്ച കള്ളിന്റെ കെട്ടിറങ്ങാതെ, മദ്യത്തിന്റെ ലഹരിയുടെ വൃത്തികേട് ഇറങ്ങിപ്പോകാതെ പൊതു സദസ്സുകളിൽ വരെ വന്നിരിക്കുന്ന എത്രയെത്ര മതനിഷേധികളുണ്ട്! പറഞ്ഞിട്ടില്ലേ ചില ആളുകളെ കുറിച്ച്? ചില ആളുകൾ പറഞ്ഞു, വലിയ ആളാണ്, വലിയ നേതാവാണ്, അയാളോടൊപ്പം സ്റ്റേജ് പങ്കിടേണ്ടി വന്നു, അടുത്തു വന്നിരിപ്പോ മദ്യത്തിന്റെ മണം കൊണ്ട് അടുത്തിരിക്കാൻ പറ്റുന്നില്ല. വലിയ വലിയ നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞു കേട്ടതാണ്. ഒരു മുസ്ലിമിന്റെ അടുത്ത് പോയി നിൽക്കുക, അള്ളാഹുവിനെ അനുസരിക്കുന്ന ഒരു മുസ്ലിം, ഒരു പേടി പേടിക്കണ്ട. സഹോദരങ്ങളെ, ഇസ്ലാമാണ് ബുദ്ധിയെ സംരക്ഷിച്ചത്. ഇസ്ലാമിനെ ബുദ്ധിയെക്കുറിച്ച് വല്ലതും പറയാൻ അവകാശമേ ഉള്ളൂ. ഏറ്റവും വലിയ വിഡ്ഢിത്തരത്തിലേക്ക് മനുഷ്യരെ നയിച്ച മതനിഷേധികളും ബുദ്ധിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാണ്.